340 മീറ്ററിൽ, 882 കിലോഹെർട്സിൽ വിശ്വവാണിയുടെ മലയാള പരിപാടികൾ ആരംഭിക്കുകയായി.
ജീവസന്ദേശം. സമാധാനത്തിനും സന്തോഷത്തിനും ശുഭകരമായ ഭാവിക്കുമായി ദാഹിക്കുന്ന ഓരോ മനുഷ്യഹൃദയങ്ങളിലേക്കും ശബ്ദതരംഗങ്ങളിലൂടെ ഒഴുകിയെത്തുന്ന ദൈവസ്നേഹത്തിന്റെ ശുദ്ധജലപ്രവാഹം.
ഇസ്രായേലിന്റെ ദൈവമായ യഹോവയും മിസ്രയീമിലെ ദേവന്മാരും തമ്മിലുള്ള പോരാട്ടം ആരംഭിച്ചിരുന്നില്ല. എന്നാൽ ഇവിടെ ഇതാ അത് ആരംഭിക്കുവാൻ തുടങ്ങിയാണ്. ഈ സംരംഭത്തിന് വേണ്ടി ദൈവം ഇസ്രായേൽ മക്കളെയും മോശയെയും അഹ്റോനെയും വൃദ്ധനായ ആ ഫറവോനെ പോലും ഒരുക്കിയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. മോശ ഫറവോന്റെ മുമ്പാകെ നിൽക്കുവാൻ പോവുകയാണ്. എന്നാൽ അഹ്റോനായിരിക്കും സംസാരിക്കുന്നത്. മോശയ്ക്ക് വിക്കുണ്ടായിരുന്നുവോ അതോ അവന് സംസാരിപ്പാൻ വിഷമമായ മറ്റെന്തെങ്കിലും ആയിരുന്നുവോ പ്രശ്നം എന്നറിയില്ല. മാനസികമായ പ്രശ്നമായിരുന്നു മോശയ്ക്ക് ഉണ്ടായിരുന്നത് എന്നാണ് എന്റെ വ്യക്തിപരമായ അഭിപ്രായം. 40 വർഷക്കാലം മരുഭൂമിയിൽ കഴിച്ചുകൂട്ടിയ ശേഷം താൻ അപ്രാപ്തനാണെന്ന ഭയം, സ്വയസഹതാപം അവന് ഉണ്ടായിക്കാണും. മോശയല്ല, താനാണ് ഇസ്രായേൽ മക്കളെ വിടുവിക്കുവാൻ പോകുന്നത് എന്ന കാര്യം ദൈവം വ്യക്തമാക്കുവാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് നമ്മുടെ വ്യക്തിപരമായ ജീവിതങ്ങളിലും സഭയിലും ദൈവത്തിന് പ്രവർത്തിക്കുവാൻ പ്രയാസമായിരിക്കുന്ന ഒരു കാരണം ഇതാണ്. ദൈവത്തിന് പ്രവർത്തിക്കുവാൻ പ്രയാസമെന്ന് ഞാൻ പറഞ്ഞാൽ അത് വിരോധാഭാസമായി തോന്നാമല്ലേ. എന്നാൽ ഈ ഭാഗം പഠിക്കുമ്പോൾ താങ്കൾക്കത് മനസ്സിലാകും. ജഡമല്ലേ മുൻപിൽ നിൽക്കുന്നത്? ലോകപ്രകാരം മാത്രം ചിന്തിക്കുന്നതിനാൽ ദൈവത്തെ മാറ്റി നിർത്തിയിരിക്കുകയാണ്. എനിക്ക് പരാജയവും എല്ലായ്പ്പോഴും ഒരു വ്യക്തിയോ ഏതെങ്കിലും ഒരു സംഘടനയോ മഹത്വമെടുക്കുവാൻ ഉണ്ടായിരിക്കും. ഓർക്കണം, നാം മഹത്വമെടുക്കുമ്പോൾ ദൈവത്തിന്റെ നീട്ടിയ ഭുജം വെളിപ്പെടുകയില്ല. ദൈവത്തിന് ജഡത്തെ ഉപയോഗിക്കുവാൻ കഴിയാത്തതുകൊണ്ട് മാനുഷികമായ ഭാഗത്തെ നീക്കിക്കളയേണ്ടതാണ്. ദൈവം പൗലോസ് അപ്പോസ്തലനിൽ കൂടി റോമാലേഖനം 7:18 വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, എന്നിൽ എന്നു വെച്ചാൽ എന്റെ ജഡത്തിൽ നന്മ വസിക്കുന്നില്ല എന്ന് ഞാൻ അറിയുന്നു. നന്മ ചെയ്യുവാനുള്ള താല്പര്യം എനിക്കുണ്ട്, പ്രവർത്തിക്കുന്നതോ ഇല്ല. മനുഷ്യരിൽ യാതൊരു നന്മയും ഇല്ല എന്ന കാര്യം വിശ്വസിക്കുവാൻ അനേകർക്കും പ്രയാസമുള്ള കാര്യമാണ്. കാരണം അടിയന്തര ആവശ്യം വരുമ്പോൾ അതാണ് അവർ കണക്കാക്കുന്നത്, എടുത്തുപയോഗിക്കുന്നത്. എന്നാൽ ദൈവത്തിന് നമ്മുടെ ജഡമല്ല ആവശ്യമായിരിക്കുന്നത്. ജഡത്തെ ദൈവം മാറ്റി നിർത്തുന്നു. ജഡം വേണ്ട എന്നല്ല ഞാൻ പറഞ്ഞത്. ദൈവത്തിന് പ്രവർത്തിക്കുവാൻ ജഡീകമായ കാര്യങ്ങളല്ല വേണ്ടത്. അഹ്റോൻ മോശയ്ക്ക് വേണ്ടി സംസാരിക്കും. 7:1 നാം വായിക്കുന്നത്, യഹോവ മോശയോട് അരളി ചെയ്തത്, നോക്കൂ, ഞാൻ നിന്നെ ഫറവോന് ദൈവമാക്കിയിരിക്കുന്നു, നിന്റെ സഹോദരൻ അഹ്റോൻ നിനക്ക് പ്രവാചകനായിരിക്കും. പ്രവാചകനെ സംബന്ധിച്ച് ലഭിക്കാവുന്ന നല്ല ഒരു നിർവചനമാണ് ഇവിടെ നാം കാണുന്നത്. മോശ ഫറവോന് ദൈവമാകുവാൻ പോകുകയാണ്. അഹ്റോൻ മോശയ്ക്ക് വേണ്ടി സംസാരിക്കും. അഹ്റോൻ ഒരു പ്രവാചകനായിരിക്കും. ദൈവത്തിങ്കിൽ നിന്ന് മനുഷ്യർക്ക് ദൂത് കൊടുക്കുവാനാണ് പ്രവാചകനെ നിയോഗിച്ചത്. അങ്ങനെയുള്ള വ്യക്തിയാണല്ലോ പ്രവാചകൻ. അവൻ ദൈവത്തിന് വേണ്ടി സംസാരിക്കുന്നവനാണ്. ഒരു പ്രവാചകൻ പുരോഹിതനെ പോലെയല്ല, അവൻ ദൈവത്തിങ്കിൽ നിന്ന് മനുഷ്യരുടെ അടുക്കലേക്ക് ചെല്ലുന്നു. എന്നാൽ ഒരു പുരോഹിതനോ ദൈവം മുൻപാകെ ജനങ്ങളെ പ്രതിനിധീകരിക്കുന്ന ആളാണ് പുരോഹിതൻ. ഒരു പുരോഹിതൻ ദൈവത്തിന് വേണ്ടി സംസാരിക്കേണ്ടവനല്ല. അതുപോലെ തന്നെ ഒരു പ്രവാചകൻ ജനങ്ങളെ പ്രതിനിധീകരിക്കേണ്ടവനും അല്ല. അവൻ ദൈവത്തിന്റെ പ്രതിനിധിയാണ്. അഹ്റോൻ ജനങ്ങളുടെ മുമ്പാകെ മോശയെയാണ് പ്രതിനിധീകരിക്കേണ്ടത്. മോശയാകട്ടെ ഫറവോന്റെയും ജനത്തിന്റെയും മുമ്പാകെ ദൈവത്തെ പ്രതിനിധീകരിക്കണം. 7:2-3 വാക്യങ്ങളിൽ നാം കാണുന്നത്, ഞാൻ നിന്നോട് കൽപ്പിക്കുന്നതൊക്കെയും നീ പറയണം. നിന്റെ സഹോദരനായ അഹ്റോൻ ഇസ്രായേൽ മക്കളെ തന്റെ ദേശത്ത് നിന്ന് വിട്ടയപ്പാൻ ഫറവോനോട് പറയണം. എന്നാൽ ഞാൻ ഫറവോന്റെ ഹൃദയം കഠിനമാക്കും, മിസ്രയീം ദേശത്ത് എന്റെ അടയാളങ്ങളും അത്ഭുതങ്ങളും പെരുക്കും. ഫറവോന്റെ ഹൃദയം കഠിനമാക്കുമെന്ന് പറഞ്ഞിരിക്കുന്നതിന്റെ അർത്ഥം എന്താണ്? ദൈവം ഫറവോന്റെ ഹൃദയം കഠിനമാക്കിയോ? അതെ. എന്നാൽ അതിപ്രകാരമാണ്, ഫറവോൻ മനസ്സലിവുള്ള നല്ല ഒരു വ്യക്തിയും ദൈവത്തിങ്കിലേക്ക് തിരിയുന്നതിനും മോശ ഇസ്രായേൽ മക്കളെ വിടുവിക്കുന്നതിൽ സന്തുഷ്ടനുമായിരുന്നെങ്കിൽ അപ്രകാരം ഉത്തമനായ ഫറവോന്റെ ഹൃദയത്തെ കഠിനമാക്കുന്നത് ദൈവത്തിന്റെ ഭാഗത്തെ അനീതിയാകുമായിരുന്നു, അല്പത്വമാകുമായിരുന്നു. ആ വിധത്തിലാണ് നിങ്ങൾ ഈ ഭാഗം മനസ്സിലാക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് തെറ്റുപറ്റിയിരിക്കുന്നു. കഠിനമാക്കുക എന്ന പദം കയറു പിരിച്ചു മുറുക്കുന്നത് പോലെ പിരിക്കുക എന്ന് അർത്ഥമുള്ളതാണ്. അതായത് ദൈവം ഫറവോന്റെ ഹൃദയത്തെ പിരിച്ചു മുറുക്കി എന്നർത്ഥം. അതിലുള്ളത് പിഴിഞ്ഞെടുക്കുവാനാണ് ദൈവം ശ്രമിക്കുന്നത്. ഫറവോൻ ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന കാര്യം നിവർത്തിക്കുവാൻ ദൈവം അവനെ നിർബന്ധിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ മനസ്സിലായോ? ഫറവോൻ ഇക്കാലത്തെ രാഷ്ട്രീയക്കാരെ പോലെ ആയിരുന്നു എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകും. തങ്ങൾ വാസ്തവത്തിൽ അർത്ഥമാക്കുന്നവയല്ല അവർ പറയുന്നത്. ഒരു വിധത്തിൽ പറഞ്ഞാൽ അവർ ഒരു വിധത്തിൽ ചിന്തിക്കുകയും മറ്റൊരു വിധത്തിൽ സംസാരിക്കുകയും ചെയ്യുന്നു. ഇസ്രായേൽ മക്കൾ വിട്ടുപോകണമെന്ന് ഫറവോൻ ആഗ്രഹമില്ലായിരുന്നു. എന്നിരുന്നാലും താൻ ഔദാര്യമനസ്കനായ ഒരു ഭരണാധികാരിയാണെന്ന് കാണിക്കുവാനായിരുന്നു അവന്റെ താല്പര്യം. താൻ വളരെ നല്ലവനാണെന്ന് ജനങ്ങളെല്ലാം ചിന്തിക്കണമെന്നായിരുന്നു ഫറവോന്റെ താല്പര്യം. ഇസ്രായേലിനെ സംബന്ധിക്കുന്ന കാര്യത്തിൽ അവൻ കഠിനനായ മനുഷ്യനായിരുന്നു. ദൈവം ഫറവോനെ കൊണ്ട് അവൻ വാസ്തവത്തിൽ വിചാരിക്കുന്ന കാര്യം എന്താണെന്ന് സമ്മതിപ്പിക്കുവാൻ പോകുകയാണ്. തങ്ങൾ ചെയ്തുകൊള്ളാമെന്ന് സമ്മതിച്ചിട്ടുള്ള കാര്യം വാസ്തവത്തിൽ ചെയ്യിക്കുവാനായി ചില ആളുകളെ കോടതി കയറ്റിയ മതിയാകില്ലേ? അധികം ദൂരത്തിലല്ലാത്ത ഒരു സ്ഥലത്തേക്ക് പോകുവാനായി ഒരു സുഹൃത്ത് ചില ആഴ്ചകൾക്ക് മുമ്പ് ഒരു ഓട്ടോറിക്ഷ വിളിച്ചു. വലിയ കിട്ടപ്പോരൊന്നുമില്ല എന്ന് മനസ്സിലാക്കിയ ഡ്രൈവർ ഒഴിഞ്ഞുമാറി. എന്നാൽ അയാൾക്ക് പെർമിറ്റ് ലഭിക്കുവാനായി ഇതെല്ലാം ചെയ്തുകൊള്ളാമെന്ന് സമ്മതിച്ചിട്ടുള്ളതാണ്. നിവർത്തി കേട്ട ഈ സുഹൃത്ത് അധികാരസ്ഥാനത്ത് ഒരു പരാതി നൽകി. ഫലമോ, ഇപ്പോൾ ഈ ഡ്രൈവർ കേസ് ഒന്ന് പിൻവലിക്കണം എന്നപേക്ഷിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞ സുഹൃത്തിന്റെ പുറകെ നടക്കുവാൻ തുടങ്ങി. നിയമം അവനെ പിടിച്ചു മുറുക്കാത്തിടത്തോളം കാലം അയാൾ തന്റെ ഉത്തരവാദിത്വം നിറവേറ്റുകയില്ല എന്ന് പറഞ്ഞാലോ? അതത്രേ ദൈവം ഫറവോനോട് ചെയ്യുന്നത്. ദൈവം ഫറവോനെ തന്റെ കോടതിയിലേക്ക് കൊണ്ടുവന്നിട്ട് പറയുകയാണ്, നിന്റെ ഹൃദയത്തിലുള്ള കാര്യം നീ വാസ്തവമായി ഇപ്പോൾ വെളിപ്പെടുത്തുവാൻ പോവുകയാണ്. ഞാൻ അതിനുവേണ്ടി നിന്നെ സമ്മർദ്ദം ചെലുത്തുവാൻ പോവുകയാണ്. പറയുന്നത് ഒന്നും പ്രവർത്തിക്കുന്നത് മറ്റൊന്നും ആകുവാൻ നിന്നെ ഞാൻ അനുവദിക്കില്ല. ഈ പ്രത്യേക കാര്യത്തിൽ രാജാവിന്റെ കൈ പിടിച്ച് തിരിക്കുവാൻ തന്നെയാണ് ദൈവം തീരുമാനിച്ചിരിക്കുന്നത്. അത് പറഞ്ഞപ്പോഴാണ് ഓർത്തത്, തന്റെ സന്നിധിയിൽ എന്നെങ്കിലും ഒരിക്കൽ വരുവാൻ പോകുന്ന ഓരോ വ്യക്തിയോടും ദൈവം ചെയ്യുവാൻ പോകുന്നത് ഇത് തന്നെയാണ്. സുഹൃത്തെ, താങ്കൾ വാസ്തവത്തിലായിരിക്കുന്നത് പോലെ തന്നെ കാണപ്പെടും. അവിടെ മറയ്ക്കുവാൻ സാധിക്കില്ല. ഒരുപക്ഷെ താങ്കൾ ഇവിടെ മറച്ചും ഒളിച്ചും പലരെയും കബളിപ്പിച്ചുമൊക്കെ ജീവിക്കുന്നുണ്ടാകും, ഭക്തി നടിക്കുന്നുണ്ടാകും, ആരും കാണാതെ അതെ രഹസ്യസ്ഥാനങ്ങളിൽ പലതും ചെയ്തു കൂട്ടുന്നുണ്ടാകും. എന്നാൽ അവയൊക്കെ വെളിച്ചത്ത് കൊണ്ടുവരുന്നൊരു ദിവസമുണ്ട്. അവിടെ കപടതന്ത്രമൊന്നും നടക്കില്ല. അതൊക്കെ ഇവിടെ മാത്രം, ഇവിടെ കാണിച്ചതൊക്കെയും അവിടെ പിടിക്കപ്പെടുകയും ചെയ്യും. നമ്മിൽ ചിലർക്ക് ഇത് ഭീതിജനകമായ കാര്യമാകുന്നില്ലേ? എന്നാൽ വാസ്തവം അതാണ്. വാസ്തവം മറച്ചുവെക്കുവാൻ സാധിക്കില്ലല്ലോ. 4-5 വാക്യങ്ങളിൽ ഫറവോൻ നിങ്ങളുടെ വാക്ക് കേൾക്കയില്ല, ഞാൻ മിസ്രയീമിന്മേൽ എന്റെ കൈവച്ചു വലിയ ശിക്ഷാവിധികളാൽ എന്റെ ഗണങ്ങളെ എന്റെ ജനമായ ഇസ്രായേൽ മക്കളെ തന്നെ മിസ്രയീം ദേശത്ത് നിന്ന് പുറപ്പെടുവിക്കും. അങ്ങനെ ഞാൻ എന്റെ കൈ മിസ്രയീമിന്മേൽ നീട്ടി ഇസ്രായേൽ മക്കളെ അവരുടെ ഇടയിൽ നിന്ന് പുറപ്പെടുവിക്കുമ്പോൾ ഞാൻ യഹോവ എന്ന് മിസ്രയീമിൽ അറിയും. അതായത് ഫറവോൻ എന്തിനു വേണ്ടി നിലകൊള്ളുന്നു എന്ന് ഇസ്രായേലിന്റെ ദൈവമായ യഹോവ ആരാണെന്നും അന്ന് വെളിപ്പെട്ടു വരും. മിസ്രയീമ്യർ അതറിയുകയും ഇസ്രായേലിയർക്ക് അത് ഉറപ്പാക്കുകയും മോശയും അഹ്റോനും നീതീകരിക്കപ്പെടുകയും ചെയ്യും. 8-9 വാക്യങ്ങളിൽ യഹോവ മോശയോടും അഹ്റോനോടും, ഫറവോൻ നിങ്ങളോട് ഒരു അത്ഭുതം കാണിപ്പാൻ എന്ന് പറഞ്ഞാൽ നീ അഹ്റോനോട് നിന്റെ വടിയെടുത്ത് ഫറവോന്റെ മുൻപാകെ നിലത്തെടുക എന്ന് പറയണം, അതൊരു സർപ്പമായി തീരും എന്ന് കൽപ്പിച്ചു. ഫറവോൻ മോശയോടും അഹ്റോനോടും, നിങ്ങളുടെ സാക്ഷ്യപത്രം എവിടെയെന്ന് ചോദിക്കും. തീർച്ചയാണ് നിങ്ങൾ എന്റെ മുമ്പാകെ വന്ന് ഈ അമിതമായ ആവശ്യം ഉന്നയിച്ചിരിക്കുന്നു, എന്നാൽ നിങ്ങൾക്കതിന് അധികാരം എവിടെ നിന്ന് എന്ന് കാണിക്കുക. അഹ്റോന്റെ വടിയാണ് അധികാരത്തിന്റെ ചിഹ്നമായി തീരുന്നത്. 7-10 വാക്യത്തിൽ ആ വിചിത്രമായ സംഭവം നാം കാണുന്നു. അങ്ങനെ മോശയും അഹ്റോനും ഫറവോന്റെ അടുക്കൽ ചെന്ന് യഹോവ തങ്ങളോട് കൽപ്പിച്ചതുപോലെ ചെയ്തു. അഹ്റോൻ തന്റെ വടി ഫറവോന്റെയും അവന്റെ ഭൃത്യന്മാരുടെയും മുമ്പാകെ നിലത്തിട്ടു, അത് സർപ്പമായി തീർന്നു. ബാധകളെക്കുറിച്ച് പഠിക്കുമ്പോൾ ദൈവം ജന്തുശാസ്ത്രത്തിലെ എല്ലാറ്റിനെയും കൈകാര്യം ചെയ്യുന്നതായി കാണാവുന്നതാണ്. അതായത് മിസ്രയീമിലെ ദേവന്മാർ ജന്തുക്കളോ പക്ഷികളോ പ്രാണികളോ ആയിരുന്നു. പൗലോസ് അപ്പോസ്തലൻ റോമാലേഖനം 1-ാം അധ്യായത്തിന്റെ 22-23 വാക്യങ്ങളിൽ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു: ജ്ഞാനികളെന്ന് പറഞ്ഞുകൊണ്ട് അവർ മൂഢരായിപ്പോയി. അക്ഷയനായ ദൈവത്തിന്റെ തേജസ്സിനെ അവർ ക്ഷയമുള്ള മനുഷ്യൻ, പക്ഷി, നാൽക്കാലി, ഇഴജാതി എന്നിവയുടെ രൂപസാദൃശ്യമായി മാറ്റിക്കളഞ്ഞു. മിസ്രയീമിയർ എന്തിൻ്റെയും രൂപകൽപ്പന ചെയ്തിരുന്നു. അവർ ഒരു ആശയം ഉൾക്കൊണ്ടിട്ട് അതിൻ്റെ ഒരു രൂപം അഥവാ ഒരു വിഗ്രഹം, ഒരു ബിംബം ഉണ്ടാക്കുമായിരുന്നു. ജീവിതത്തിൻ്റെ എല്ലാ വശത്തെയും പ്രവർത്തനത്തെയും പ്രതിനിധാനം ചെയ്യുന്ന ദേവന്മാർ അവർക്കുണ്ടായിരുന്നു. അവർ ഒന്നും തന്നെ വിട്ടുകളഞ്ഞിട്ടില്ല. അവർ ഏകദൈവ വിശ്വാസത്തെ ബഹുദൈവ വിശ്വാസമാക്കി മാറ്റിക്കളഞ്ഞു. സ്വയം ഉളവാകുകയും സ്വയം അസ്തിത്വമുള്ളവനും നിത്യനും സർവശക്തനുമായ വലിയവനായ ഏക ദൈവത്തിൽ അവർ വിശ്വസിച്ചിരുന്നു. നിർഭാഗ്യവശാൽ ആ ദൈവം മനുഷ്യരുടെ കാര്യങ്ങളിൽ ഇടപെടുവാൻ കഴിയാത്ത വിധം വലിയവനും ശക്തിമാനുമാണെന്നാണ് അവർ കരുതിയിരുന്നത്. അതിനാൽ അവൻ ഈ ലോകത്തിൻ്റെ നടത്തിപ്പും ഭരണവും എല്ലാം നിരവധി ദേവന്മാരുടെയും നല്ലതും ചീത്തയുമായ ആത്മാക്കളുടെയും കരങ്ങളിൽ ആയിത്തീരുവാൻ അനുവദിച്ചു എന്നാണ് മിസ്രയീമിയർ വിശ്വസിച്ചിരുന്നത്. മനസ്സിലായല്ലോ. പൗലോസ് അപ്പോസ്തലൻ അഥേനയിൽ ചെന്നപ്പോൾ കണ്ടതും ഇതുതന്നെയാണ്. അവൻ പറഞ്ഞത്, ഞാൻ ചുറ്റി നടന്ന് നിങ്ങളുടെ പൂജാസ്ഥാനങ്ങളെ നോക്കുമ്പോൾ അജ്ഞാത ദേവനെന്നെഴുതുള്ള ഒരു വേദിക്കല്ല് കണ്ടു. എന്നാൽ നിങ്ങൾ അറിയാതെ പൂജിക്കുന്നത് തന്നെ ഞാൻ നിങ്ങളോട് അറിയിക്കുന്നു. അപ്പോൾ സ്വൽപ്പത്തിയുടെ പുസ്തകം 17-ാം അധ്യായത്തിന്റെ 23-ാം വാക്യമാണ് ഞാൻ വായിച്ചത്. ഒരു മനുഷ്യൻ ഇപ്രകാരം അനവധി ദേവന്മാരെ ആരാധിക്കുകയാണെങ്കിൽ അവന് ജീവനുള്ള സത്യദൈവത്തെ അറിയുവാൻ കഴിയുകയില്ല എന്നോർക്കണം. അതുകൊണ്ടാണ് താൻ ആരാണെന്ന് കാണിക്കേണ്ടതിന് ഇസ്രായേലിന്റെ ദൈവമായ യഹോവ മിസ്രയീമിലെ ദേവന്മാരോട് പൊരുതിയത്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന് പ്രഥമ സ്ഥാനം കൊടുക്കുന്നില്ല എങ്കിൽ, മറ്റു പലതിനുമാകുന്നു നാം സ്ഥാനം കൊടുത്തിട്ടുള്ളതെങ്കിൽ, ജീവനുള്ള ദൈവത്തെ അടുത്തറിയുവാൻ, അനുഭവിക്കുവാൻ, ആസ്വദിക്കുവാൻ നമുക്ക് സാധിക്കില്ല. ഇന്ന് അനേകർക്കും പറ്റിയിരിക്കുന്ന പരാജയം അതാണ്. പള്ളി പോകുന്നുണ്ട്, കൂട്ടായ്മയ്ക്ക് പോകുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. എന്നാൽ ദൈവവുമായിട്ടുള്ള ബന്ധം വളരെ ഉപരിപ്ലവമായിട്ടുള്ളതൊന്നു മാത്രമാണ്, വളരെയേറെ കപടഭക്തി. 11-ാം വാക്യത്തിൽ നാം കാണുന്നു: അപ്പോൾ ഫറവോൻ വിദ്വാൻമാരെയും ക്ഷുദ്രക്കാരെയും വിളിപ്പിച്ചു. മിസ്രയീമിയ മന്ത്രവാദികളായ ഇവരും തങ്ങളുടെ മന്ത്രവാദത്താൽ അതുപോലെ ചെയ്തു. അഹരോന്റെ വടിയുടെ അതിശയം മിസ്രയീമിലെ മന്ത്രവാദികളും അനുകരിച്ചു. അവർ എപ്രകാരം ഏതു വിധത്തിൽ ചെയ്താലും അതൊരു വലിയ കാഴ്ചയായിരുന്നു. ഇത് നമുക്ക് വിശ്വസിക്കാവുന്നത്രേ. തിമത്യോസിന് എഴുതിയ 2-ാം ലേഖനം 3-ാം അധ്യായത്തിന്റെ 8-ാം വാക്യത്തിൽ ഇതിനെക്കുറിച്ച് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞിരിക്കുന്നത്: യന്നേസും യംബ്രേസും മോശയോട് എതിർത്തു നിന്നതുപോലെ തന്നെ ഇവരും സത്യത്തോടും മറുത്തു നിൽക്കുന്ന ദുർബുദ്ധികളും വിശ്വാസം സംബന്ധിച്ച് കൊള്ളരുതാത്തവരും അത്രേ. ഈ മന്ത്രവാദികൾ ജീവനുള്ള സത്യദൈവത്തോട് എതിർത്തു നിന്നു. മോശ ചെയ്തതുപോലെ തന്നെ മിസ്രയീമിലെ മന്ത്രവാദികളും ചെയ്തുവെങ്കിൽ മോശയുടെ ക്രെഡിറ്റ് വാസ്തവത്തിൽ എന്താണ് എന്നൊരു ചോദ്യം ഉയർന്ന് കേൾക്കാറുണ്ട്. ശരിയാണ്, അവർ അങ്ങനെ ചെയ്തു, ഇന്നും അങ്ങനെ ചെയ്യുന്നുണ്ട്. ബഹുഭൂരിപക്ഷം ജനങ്ങളും അതിൻ്റെ പിൻപേ പോകുന്ന ഒരു പ്രവണതയും നാം കാണുന്നു. മോശ ചെയ്തത് ജീവനുള്ള സത്യദൈവത്തിൻ്റെ ശക്തിയാൽ, അതായത് വിശുദ്ധനായ ദൈവത്തിൻ്റെ ആജ്ഞയാൽ. എന്നാൽ മന്ത്രവാദികൾ ചെയ്തത് പൈശാചികമായ ശക്തിയാൽ. ഇന്ന് ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ ദൈവം അത്ഭുതങ്ങൾ പ്രവർത്തിക്കൂ. അത് ദൈവമക്കൾക്ക് മാത്രമുള്ള അവകാശവുമാകുന്നു. ദൈവത്തിൽ നിന്നും അവന്റെ വിശുദ്ധിയിൽ നിന്നും മനുഷ്യനെ മാറ്റിക്കളയുവാൻ പിശാചും അത്ഭുതങ്ങൾ ചെയ്യുന്നുണ്ട്. സേവയുള്ളവരെയും ആഭിചാരക്കാരെയും മന്ത്രവാദികളെയും കൂടോത്രം ചെയ്യുന്നവരെയും എല്ലാം നാം നമുക്ക് ചുറ്റും കാണുന്നുണ്ടല്ലോ. ഇവർക്ക് ചെയ്യുവാൻ സാധിക്കുന്നതിനും വളരെയേറെ പരിമിതിയുണ്ട്. സർപ്പത്തെ ഉണ്ടാക്കാം, തിരിച്ചു വടിയാക്കുവാൻ കഴിയില്ല. ദൈവവഴികളിൽ സമർപ്പിക്കാതെ തന്നെ പിശാജ് നമുക്ക് അത്ഭുതങ്ങൾ കാണിച്ചു തരും എന്ന കാര്യം ഓർക്കണം. ഇന്ന് ദൈവനാമത്തിൽ ആണെങ്കിൽ പോലും അത്ഭുതം പ്രവർത്തിക്കുന്ന എല്ലാവരും ദൈവമക്കളാകുന്നു എന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ദൈവഹിതപ്രകാരം കടന്നു വരാത്തവരിൽ ദൈവം തന്റെ അത്ഭുത പ്രവൃത്തി ചെയ്യില്ല. മിസ്രയീമിലെ ദേവന്മാരുടെ നേരെ ദൈവം ന്യായവിധി അയക്കുന്നു. പല രൂപത്തിൽ അവർ ആരാധിച്ചിരുന്നതെല്ലാം സാത്താനെ തന്നെയായിരുന്നു. കണ്ട ജന്തുക്കളെയും പക്ഷികളെയും പ്രാണികളെയും എല്ലാം അവർ ആരാധിച്ചു. വിശുദ്ധനായ സത്യ ദൈവത്തിൽ നിന്നും മനുഷ്യനെ അകറ്റണമെന്ന് മാത്രമേ പിശാചിനുള്ളൂ. അതുകൊണ്ട് സൗകര്യപ്രദങ്ങളായ ദൈവങ്ങളെ മനുഷ്യന് നൽകി പിശാച് സംതൃപ്തി അടയുന്നു. മനുഷ്യൻ അതിൻ്റെ പേര് പറഞ്ഞ് അന്യോന്യം തലതല്ലിക്കേറുന്നു. വിഗ്രഹങ്ങളെ ആരാധിക്കുന്നത് വാസ്തവത്തിൽ പൈശാചികമാണ്. അതിന് ഒരുപാധിയും പറയേണ്ടതില്ല. അത് ക്രിസ്തുവിൻ്റെതെന്ന് പറഞ്ഞ് വെച്ചിരിക്കുന്ന രൂപമാണെങ്കിലും ഏതെങ്കിലും ക്രിസ്തീയ വിശുദ്ധന്മാരുടേതാണെങ്കിലും വിഗ്രഹം വിഗ്രഹമാകുന്നു. അതിന് മുൻപിൽ വണങ്ങുന്നത് പൈശാചികവും ദൈവം വെറുക്കുന്ന കാര്യവുമാണ്. അങ്ങനെ ഉള്ള ഒരു വ്യക്തിയെ, അങ്ങനെയുള്ള വ്യക്തികളെ, സമൂഹങ്ങളെ കഴിഞ്ഞ കാലങ്ങളിൽ ദൈവം ശിക്ഷിച്ചെങ്കിൽ താങ്കൾ ഇപ്പോൾ രക്ഷപ്പെട്ടു പോകുമെന്ന് കൃപായുഗത്തിൽ ജീവിക്കുന്നതിനാൽ മാത്രമാണ് അങ്ങനെ സംഭവിക്കുന്നത്. വലിയ ശിക്ഷ ലഭിക്കുന്നതിന് മുൻപ് അങ്ങനൊരു ദുർനടപ്പിൽ നിന്നും മാറി സത്യദൈവത്തെ ആരാധിക്കുവാൻ ആരംഭിക്കൂ. സുഹൃത്തെ, 12-ഉം 13-ഉം വാക്യങ്ങളിൽ നാം കാണുന്നത്, അവർ ഓരോരുത്തർ താന്താന്റെ വടി നിലത്തിട്ടു, അവയും സർപ്പങ്ങളായിത്തീർന്നു. എന്നാൽ അഹരോന്റെ വടി അവരുടെ വടികളെ വിഴുങ്ങിക്കളഞ്ഞു. ഫറവോന്റെ ഹൃദയമോ യഹോവ അരുളി ചെയ്തതുപോലെ കഠിനപ്പെട്ടു, അവനവരെ ശ്രദ്ധിച്ചതുമില്ല. അഹരോന്റെ വടി അവരുടെ വടികളെ വിഴുങ്ങിക്കളഞ്ഞു എന്നത് ശ്രദ്ധേയമായ കാര്യമാണ്. ഇത് ഫറവോനെ ചിന്തിപ്പിക്കേണ്ട വസ്തുതയായിരുന്നു. എന്നാൽ അങ്ങനെ ഉണ്ടായില്ല. ഫറവോൻ തന്റെ ഹൃദയം കഠിനമാക്കുകയും തന്റെ തീരുമാനത്തിൽ തന്നെ കടിച്ചു പിടിച്ചു മുൻപോട്ടു പോകുകയുമാണ് ഉണ്ടായത്. അവന്റെ ഹൃദയത്തിലുള്ളത് അതുപോലെ ദൈവം പുറത്തു കൊണ്ടുവന്നു. ദൈവം മുൻപാകെ ഒന്നും മൂടി വെക്കുവാൻ ഫറവോന് കഴിഞ്ഞില്ല. അവൻ ചെയ്യുവാനായിട്ടിരുന്ന പരിപാടി അതേപടി ചെയ്യുവാൻ ദൈവം ഫറവോനെ നിർബന്ധിച്ചു. 7-ാം അധ്യായത്തിന്റെ 14 മുതലുള്ള വാക്യങ്ങളിൽ നാം കാണുന്നത്, ഞാൻ 19 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം, ഒരു നീണ്ട ഭാഗമാണ്, ശ്രദ്ധിച്ചാട്ടെ. 7-ാം അധ്യായത്തിന്റെ 14 മുതൽ, അപ്പോൾ യഹോവ മോശയോട് അരുളി ചെയ്തത്, ഫറവോന്റെ ഹൃദയം കഠിനപ്പെട്ടിരിക്കുന്നു, ജനത്തെ വിട്ടയപ്പാൻ അവന് മനസ്സില്ല. രാവിലെ നീ ഫറവോന്റെ അടുക്കൽ ചെല്ലുക, അവൻ വെള്ളത്തിന്റെ അടുക്കൽ ഇറങ്ങി വരും. നീ അവനെ കാണുവാൻ നദീതീരത്ത് നിൽക്കണം, സർപ്പമായി തീർന്ന വടിയും കയ്യിൽ എടുത്തുകൊള്ളണം. അവനോട് പറയേണ്ടത് എന്നാൽ, മരുഭൂമിയിൽ എന്നെ ആരാധിപ്പാൻ എന്റെ ജനത്തെ വിട്ടയക്ക എന്ന് കൽപ്പിച്ച് എബ്രായരുടെ ദൈവമായ യഹോവ എന്നെ നിന്റെ അടുക്കൽ അയച്ചു, നീയോ ഇതുവരെ കേട്ടില്ല. ഞാൻ യഹോവ എന്ന് നീ ഇതിനാൽ അറിയും എന്നിങ്ങനെ യഹോവ കൽപ്പിക്കുന്നു. ഇതാ, എന്റെ കയ്യിലുള്ള വടി കൊണ്ട് ഞാൻ നദിയിലെ വെള്ളത്തിൽ അടിക്കും, അത് രക്തമായി തീരും. നദിയിലെ മത്സ്യം ചാകും, നദി നാറും. നദിയിലെ വെള്ളം കുടിപ്പാൻ മിസ്രയീമ്യർക്ക് അറുപ്പ് തോന്നും. യഹോവ പിന്നെയും മോശയോട്, നീ അഹ്റോനോട് പറയേണ്ടത് എന്തെന്നാൽ, നിന്റെ വടി എടുത്തിട്ട് മിസ്രയീമിലെ വെള്ളത്തിന്മേൽ അവരുടെ നദി, പുഴ, കുളം എന്നിങ്ങനെ അവരുടെ സകല ജലാശയങ്ങളുടെ മേലും കൈനീട്ടുക, അവ രക്തമായി തരും. മിസ്രയീം ദേശത്തെല്ലായിടവും മരപാത്രങ്ങളിലും കൽപാത്രങ്ങളിലും രക്തമുണ്ടാകും എന്ന് കൽപ്പിച്ചു. മിസ്രയീമിലെ ആരാധനയ്ക്കെതിരെയുള്ള മറ്റൊരു അടി ആയിരുന്നു ഇത്. പവിത്രമായ നീല നദി രക്തമായി മാറി. മിസ്രയീമിയർ നീല നദിയെ ഹാപ്പി എന്ന ദേവനായി ചിത്രീകരിച്ചിരുന്നു. വളരെ വിചിത്രമായൊരു രൂപം ഈ ദേവന് കൊടുത്തിരുന്നു. സ്ത്രീയുടെ മാറുള്ള വളരെ തടിച്ചൊരു മനുഷ്യൻ. അങ്ങനെ കാണിച്ചിരുന്നതിന്റെ ഉദ്ദേശം അതിന് ഫലഭൂയിഷ്ഠിയുടെയും പോഷകങ്ങളുടെയും ശക്തി ഉണ്ടെന്നാണ്. അങ്ങനെ അവർ ആ നദിയെ ആരാധിച്ചു പോന്നു. ഇന്നും നദികളെ ആരാധിക്കുന്ന ഒരു വലിയ കൂട്ടം ജനങ്ങളുണ്ടല്ലോ. എല്ലായിടത്തും നദി വളരെ പ്രധാനപ്പെട്ടതാണ്, പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ നദികളെ ആരാധിക്കുന്നു, നദികളെ പുണ്യമായി കാണുന്ന ആളുകൾ. മിസ്രയീമിന്റെ ജീവരക്തമായിരുന്ന നീല നദി, നൈൽ നദി, തങ്ങളുടെ ജീവരക്തമായി തീരുവാൻ അത് ജലം ആയിരിക്കേണ്ടതാണ്. ഇപ്പോൾ ആ നദി അവർക്ക് രക്തമായി തീരുകയും അവർക്ക് മരണകാരണമാവുകയും ചെയ്യുന്നു. മിസ്രയീമിയർക്ക് അനുഗ്രഹമായിരുന്നത് ഇപ്പോൾ ശാപമായിരിക്കുന്നു. അഴുക്ക് കഴുകിക്കളയുവാൻ ഉപയോഗിച്ചിരുന്ന വെള്ളം മുഴുവൻ അഴുക്കായിരിക്കുന്നു, നാറുന്നു. അതാണ് ദൈവത്തിന്റെ ന്യായവിധി. സൗകര്യാർത്ഥമുള്ള ദൈവങ്ങളെ ആരാധിക്കുന്നവർക്ക് പറ്റുന്ന പരാജയം അത്ര ഇത്. അതെ, ദൈവത്തിന്റെ ശിക്ഷ. 22 മുതലുള്ള വാക്യങ്ങളിൽ നാം കാണുന്നത്, മിസ്രയീമ്യ മന്ത്രവാദികളും തങ്ങളുടെ മന്ത്രവാദത്താൽ അതുപോലെ ചെയ്തു. എന്നാൽ യഹോവ അരുളി ചെയ്തിരുന്നതുപോലെ ഫറവോന്റെ ഹൃദയം കഠിനപ്പെട്ടു, അവൻ അവരെ ശ്രദ്ധിച്ചതുമില്ല. ഫറവോൻ തിരിഞ്ഞ് തന്റെ അരമനയിലേക്ക് പോയി. ഇതും അവൻ ഗണ്യമാക്കിയില്ല. നദിയിലെ വെള്ളം കുടിപ്പാൻ കഴിവില്ലായിക്കൊണ്ട് മിസ്രയീമ്യർ എല്ലാവരും കുടിപ്പാൻ വെള്ളത്തിനായി നദിയരിയൊക്കെയും ഓലുകുഴിച്ചു. ഈ ബാധ 7 ദിവസത്തേക്ക് നീണ്ടുനിന്നു. മിസ്രയീമിലെ മന്ത്രവാദികളും അങ്ങനെ ചെയ്തതിനാൽ ഈ ബാധ ദൈവത്തിന്റെ പ്രവർത്തനമാണെന്ന് മനസ്സിലാക്കുവാൻ ഫറവോന് കഴിഞ്ഞില്ല. ഇത് ആശ്ചര്യകരമായ ഒരു സംഗതി തന്നെയാണ്. ഇത് തീർച്ചയായും സാത്താന്റെ ശക്തിയുടെ ഒരു പ്രകടനമായിരുന്നു. ഇന്നും പല അത്ഭുതങ്ങളും സാത്താന്റെ ശക്തിയിൽ നടക്കുന്നുണ്ട്. ഇത് വിവേചിച്ചറിയുവാനുള്ള ശക്തി ദൈവമക്കൾക്കുണ്ടായിരിക്കണം. യേശു കർത്താവിനെ ദൈവമായി അംഗീകരിച്ച് ദൈവഹിത പ്രകാരമുള്ള വിശുദ്ധ ജീവിതം നയിക്കാത്ത ഏതൊരു വ്യക്തിയും ചെയ്യുന്ന അത്ഭുത പ്രവൃത്തി, അതെന്തുമായിക്കൊള്ളട്ടെ, അത് സാത്താന്റെ ശക്തിയിലാകുന്നു എന്ന് വളരെ വളരെ താഴ്മയോടെ ഞാൻ പറയട്ടെ. വീണ്ടും പറയണോ, യേശു കർത്താവിനെ ദൈവമായി അംഗീകരിച്ച് അവന് ജീവിതത്തിൽ മുൻഗണന നൽകാതെ ദൈവഹിതപ്രകാരമുള്ള വിശുദ്ധ ജീവിതം നയിക്കാത്ത ഏതൊരു വ്യക്തിയും ചെയ്യുന്ന അത്ഭുത പ്രവൃത്തി, അത് സാത്താന്റെ ശക്തിയിലാകുന്നു. സാത്താൻ നല്ല ഉദ്ദേശത്തോടെ ഒരിക്കലും ഈ അത്ഭുതങ്ങൾ പ്രവർത്തിക്കാറില്ല. ഇവിടെ തന്നെ രക്തത്തെ ശുദ്ധജലമാക്കി മാറ്റുവാൻ മന്ത്രവാദികൾക്ക് ശക്തിയില്ലാതെ പോയി. ദൈവത്തിൽ ആശ്രയിക്കാതെ ദൈവത്തെ ആരാധിക്കാതെ തങ്ങൾക്ക് തോന്നിയതുപോലെ പോകുന്നവരുടെ മേൽ വരുന്നതായ ന്യായവിധിയാണ് നാം ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. തന്നെ തള്ളിക്കളയുന്നവരെ ദൈവം ശിക്ഷിക്കുമെന്നതിന് രണ്ടു പക്ഷമില്ല. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സഹോദര, പ്രിയ സഹോദരി, താങ്കളുടെ ആശ്രയം ആരിലാകുന്നു? സ്വന്തം ശക്തിയിൽ, സ്വന്തം കഴിവുകളിൽ, ഇതിലാണോ ആശ്രയിക്കുന്നത്? ദൈവത്തിൽ ആശ്രയം വയ്ക്കുവാൻ അവിടുന്ന് താങ്കളെ വാസ്തവമായി സഹായിക്കട്ടെ. അതിനായി താങ്കളെ ദൈവം ശക്തീകരിക്കട്ടെ.
Thank you.
ഇന്നത്തെ സന്ദേശം താങ്കൾക്ക് എപ്രകാരം പ്രയോജനപ്പെട്ടു എന്നറിയുവാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്.
പ്രാർത്ഥനാ വിഷയങ്ങളും സംശയങ്ങളും അഭിപ്രായങ്ങളും ദയവായി എഴുതുമല്ലോ. കത്തെഴുതേണ്ട വിലാസം: ജീവസന്ദേശം, പോസ്റ്റ് ബോക്സ് നമ്പർ 3, തിരുവല്ല 5, കേരളം.
വിലാസം വീണ്ടും: ജീവസന്ദേശം, പോസ്റ്റ് ബോക്സ് നമ്പർ 3, തിരുവല്ല 5, കേരളം.
ജീവസന്ദേശം, ജീവസന്ദേശം.